verses from, a few verses from Book of Malachi, your last book in the Old Testament.
മലാഖിന്റെ പുസ്തകത്തിൽ നിന്നും ചില വാക്യങ്ങൾ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മലാഖി പ്രവചനം ഒന്നാം അധ്യായം.
The Bible says that a lot of things that happen in the Old Testament are written for our instruction.
ദൈവത്തിന്റെ വചനം പറയുന്നു, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ ഉപദേശത്തിന് വേണ്ടി എഴുതിയിരിക്കുന്നു എന്ന്.
If we learn from the mistakes of others, we don't have to make the same mistakes ourselves.
മറ്റുള്ളവർ ചെയ്യുന്നതായ തെറ്റുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നുവെങ്കിൽ അവർ ചെയ്തതായ അതേ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ആവർത്തിക്കേണ്ടതായ ആവശ്യമുണ്ടാകത്തില്ല.
One of the things we see in the history of Israel in the Old Testament is that they kept on repeating the same mistakes that their forefathers did.
ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നാം പഴയ നിയമത്തിൽ കാണുന്നത് അവരുടെ ജീവിതത്തിൽ അവരുടെ പിതാക്കന്മാർ ചെയ്തതായ തെറ്റുകൾ അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയായിരുന്നു.
We find the same thing with Christians too in these 20 centuries.
ഈ 20-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇതേ അനുഭവം തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
They have not studied the Old Testament to see the mistakes that people made then.
പഴയ നിയമം അവരെ വ്യക്തമായും പഠിച്ചിട്ടില്ല അവർക്ക് പറ്റിയതായ തെറ്റുകൾ മനസ്സിലാക്കുവാനായിട്ട്.
They have not even learned from the mistakes of the New Testament that we read of.
പുതിയ നിയമത്തിലെ നാം കാണുന്നതായ തെറ്റുകൾ പോലും അവരെ മനസ്സിലാക്കിയിട്ടില്ല.
If we turn to the book of Malachi, we find he was the last prophet before the New Testament opens.
മലാഖി പ്രവചനം നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മലാഖി പുതിയ നിയമം ആരംഭിക്കുന്നതിന് മുൻപുള്ളതായ ഏറ്റവും അവസാനത്തെ പ്രവാചകനായിരുന്നു.
And the conditions among the people of Israel were quite bad spiritually.
ഇസ്രായേൽ ജനത്തിന്റെ അന്നത്തെ ആത്മീയ അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും പരിതാപകരമായിരുന്നു.
He was prophesying the days just before the second coming of Christ.
യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് അദ്ദേഹം പ്രവചിച്ചു.
Before the first coming of Christ.
കർത്താവിന്റെ ഒന്നാമത്തെ വരവിന് മുമ്പ് അദ്ദേഹം പ്രവചിച്ചുകൊണ്ടേയായിരുന്നു.
And conditions in the world in Israel were very similar to the conditions now the church before the second coming of Christ.
ഇസ്രായേലിലെ അന്നുണ്ടായിരുന്നതായ സാഹചര്യവും ഇന്ന് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുൻപ് സഭയിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യവും ഏകദേശം ഒരുപോലെ തന്നെയാണ്.
So that's why a lot of things that Malachi says are very relevant to our time.
നമ്മുടെ സമയത്തെ സംബന്ധിച്ചിടത്തോളം മലാഖി പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങൾ തികച്ചും നമുക്ക് യോജിക്കുന്നതായ കാര്യങ്ങളാണ്.
In the book of Malachi, God has a lot of complaints against his people.
മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിന് അന്നത്തെ ജനത്തെ സംബന്ധിച്ച് അനേകമായ പരാതികൾ പറയുന്നത് കാണുവാൻ കഴിയും.
And one of the first things he says is in Malachi chapter 1 and verse 6.
മലാഖി പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിലെ ആറാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നതായ ഒരു പരാതി ഇവിടെ കാണുവാൻ കഴിയും.
He says the son honors his father and the servant honors his master. And if I am your father, where is my honor? And if I am your master, where is my respect?
ഇവിടെ മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനാണെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ ശുചീകരിക്കുന്ന പുരോഹിതന്മാരോട് ചോദിക്കുന്നു.
They did not give him the rightful place as God in their lives.
അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ടതായ സ്ഥാനം അവരെ കൊടുത്തിരുന്നില്ല.
One proof of that was that whenever they offered a sacrifice to God, they offered something which is very cheap.
അത് തെളിയിക്കുവാനായിട്ട് കഴിയുന്നത് അവർ ദൈവത്തിന് യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും വില കുറഞ്ഞതും മലിനമായതും അവ ദൈവത്തിന് വേണ്ടി അർപ്പിച്ചിരുന്നതായിട്ട് കാണുവാൻ കഴിയും.
There was a law in the Old Testament that they had to make certain sacrifices to God every day.
പഴയ നിയമത്തിൽ ചില നിയമങ്ങളുണ്ട്. എല്ലാ ദിവസവും അവർ ദൈവത്തിന് വേണ്ടി ചില യാഗങ്ങൾ അർപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു.
They had to offer sheep and bullocks and goats, things like that.
അവര് ആടുകളെയും കാളകളെയും മറ്റും അവർ യാഗമായി അർപ്പിക്കേണ്ടിയിരുന്നു.
But they would not give to God the best among their sheep the best among their bullocks in their fields.
അവർക്കുള്ളതായ കാളകളിൽ നിന്നും അവർക്കുള്ളതായ ആടുകളിൽ നിന്നും ഏറ്റവും മെച്ചമായത് അവർ ദൈവത്തിന് കൊടുത്തിരുന്നില്ല.
Since verse 8, you present the blind for sacrifice. Isn't that evil? When you present the lame and sick, is it not evil?
എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ കണ്ണുപൊട്ടുന്നതിനെ യാഗം കഴിക്കാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല, നിങ്ങൾ മുടന്തും ദീനമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അതിനെ
സോ വാട്ട് വാസ് ദേ ഡൂയിങ്?
അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്?
They knew they had to sacrifice a sheep to God.
അവർക്കറിയാമായിരുന്നു ആടിനെ ദൈവത്തിന് വേണ്ടി യാഗം കൊടുക്കണമെന്ന്.
So they would look through the sheep and see which was blind or lame and pick that up and offer it to God.
അവരെ തങ്ങൾക്കുള്ള ആടുകളെ നോക്കുന്നു, അതിൽ കണ്ണ് കാണാത്തതിനെയും മുടന്തുള്ളതിനെയും തിരഞ്ഞെടുത്ത് അവർ ദൈവത്തിന് വേണ്ടി യാഗം അർപ്പിക്കുന്നു.
They had to offer a bullock or a goat. They would look for some that was sick and about to die. They would offer that to God.
ഒരു ആടിനെയോ ഒരു കാളയോ യാഗം അർപ്പിക്കേണ്ടതായ ആവശ്യം വരുമ്പോൾ അതിൽ കാലൊടിഞ്ഞതും രോഗമുള്ളതിനെയും തിരഞ്ഞെടുത്ത് അത് ദൈവത്തിന് വേണ്ടി അവർ അർപ്പിച്ചിരുന്നു.
And the Lord says, would you offer something like that to your governor, to the governor of your country?
ദൈവമോട് ചോദിക്കുന്നു, നിങ്ങളുടെ ദേശാധിപതിക്ക് നിങ്ങൾ ആവിധമുള്ളതായ ഒരു കാഴ്ച കൊടുക്കുമോ എന്ന്.
In other words, if some dignitary, the ruler of your country, comes to your house.
വേറൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങളുടെ രാജ്യത്തിന്റെ ഭരണാധികാരി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നു എന്ന് കരുതുക.
Would you give him something which was cheap and old?
നിങ്ങൾ അവന് ഏറ്റവും വില കുറഞ്ഞതും പഴയതുമായ കാര്യങ്ങൾ അവന് കൊടുക്കുമോ?
Now today, Christians are in the same position.
ഇന്ന് ക്രിസ്ത്യാനികൾ ഇതേ അവസ്ഥയിൽ തന്നെയാണ് ജീവിക്കുന്നത്.
Christians also know that they have to give something to God.
ഇന്ന് ക്രിസ്ത്യാനികൾക്കും വ്യക്തമായിട്ട് അറിയാം ദൈവത്തിന് വേണ്ടി അവർ കൊടുക്കേണ്ടവരാണെന്ന്.
Not only money.
പണം മാത്രമല്ല.
We don't sacrifice sheep and bullocks and all today.
ഇന്ന് നാം ആടുകളെയോ കാളകളെയോ കോലാടുകളെയോ ഒന്നും യാഗമായി അർപ്പിക്കാറില്ല.
There are many other things.
വേറെ പല കാര്യങ്ങളാണ് ദൈവത്തിന് കൊടുക്കേണ്ടത്.
We may give money.
നാം പണം കൊടുക്കുന്നുണ്ടായിരിക്കും. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി പണം കൊടുക്കുന്നുണ്ടായിരിക്കും.
More important than that.
എന്നാൽ അതിലും പ്രാധാന്യമേറിയത്
our time.
നമ്മുടെ സമയവും
and our body.
നമ്മുടെ ശരീരവും
our energy.
നമ്മുടെ ശക്തിയും
our ambition.
നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും.
Those are more difficult.
അതാണ് പ്രയാസമേറിയതായ കാര്യങ്ങൾ.
Those are the things God wants.
അതാണ് ദൈവത്തിന് ആവശ്യമുള്ളതായ കാര്യങ്ങളും.
See, a lot of people give money to God just like they give money to a beggar.
അനേകര് ദൈവത്തിന് പണം കൊടുക്കുന്നത് ഭിക്ഷക്കാർക്ക് പണം കൊടുക്കുന്നത് പോലെ തന്നെയാണ്.
Or like they give a waiter in a restaurant a tip.
ഒരു ഹോട്ടലിലെ വെയിറ്റർക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെയാണ് ദൈവത്തിന് പണം കൊടുക്കുന്നത്.
To please their conscience, they give a little bit to God.
അവരുടെ മനസാക്ഷി ഒന്ന് ശുദ്ധീകരിക്കാൻ ഒന്ന് നേരെയാക്കുവാൻ വേണ്ടി അവർ ദൈവത്തിന് പണം കൊടുക്കുന്നു.
But by what they give, they indicate that God is not number one in their life.
അവരെ കൊടുക്കുന്നതിലൂടെ അവർ കാണിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ദൈവം ഒന്നാം സ്ഥാനത്ത് ആയിരിക്കുന്നില്ല എന്നുള്ളതാണ്.
In the same way with our time.
അതേ വിധത്തിൽ തന്നെ നമ്മുടെ സമയത്തെ കുറിച്ചും.
Many people give a little bit of time to God if they have time after doing all the other more important things in life.
അനേക ക്രിസ്ത്യാനികളും ദൈവത്തിന് വേണ്ടി അവർക്ക് സമയം ഉണ്ടെങ്കിൽ അല്പസമയം ദൈവത്തിന് വേണ്ടി കൊടുക്കും, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ്.
That shows that God is not first in their life.
അത് കാണിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ദൈവം ഒന്നാം സ്ഥാനത്തല്ല എന്നുള്ളതാണ്.
Exactly the same condition here.
മലാഖിയുടെ പുസ്തകത്തിൽ പറയുന്ന അതേ അവസ്ഥ തന്നെ.
The same thing with their life.
അവരുടെ ജീവിതത്തെ കുറിച്ച് മറിയ അനുഭവം തന്നെ.
They give the major part of their life and energy to the world and then what's left over to God.
അവരുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ആരോഗ്യവും സമയവും എല്ലാം അവര് ലോകത്തിന് കൊടുത്തിട്ട് അതിൽ ബാക്കി വരുന്നതായ അല്പം ദൈവത്തിന് വേണ്ടി മാറ്റി കൊടുക്കുന്നു.
I know lots of people who spend 50, 60 years living for the world, making money, enjoying themselves, and towards the end of their life I say, okay, now I must give a little bit of my years to God for His service.
അനേക മനുഷ്യരെ അറിയാം, 50-60 വർഷങ്ങൾ വരെയും ലോകത്തിനു വേണ്ടി ജീവിക്കുകയും പണം ഉണ്ടാക്കുകയും സുഖലോചിതരായിട്ട് കഴിയുകയും ചെയ്തതിനു ശേഷം പറയും, ഞാൻ ഇനി ദൈവത്തിന് അല്പം ചിലതൊക്കെയും കൊടുക്കാമെന്ന് പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ അല്പം നീക്കി വെക്കുന്നതായ അനുഭവം.
They feel guilty that they have spent so many years living for themselves and to make money. They feel, okay, now a little bit at the end I must give to God.
അവർ തങ്ങൾക്ക് വേണ്ടി തന്നെ ഇത്രയും അധികം നാൾ ജീവിച്ചതിന് മനസാക്ഷിയിലുള്ളത് ആ ഭാരം മാറ്റുവാൻ വേണ്ടി ദൈവത്തിന് എന്തെങ്കിലും അല്പം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് കാണുവാൻ കഴിയും. സമയത്തെ കുറിച്ചും അത് തന്നെയാണ് അവസ്ഥ.
മോസ്റ്റ് ക്രിസ്ത്യൻസ് ടുഡേ സ്പെൻഡ് മോർ ടൈം വാച്ചിംഗ് ടെലിവിഷൻ ദൻ റീഡിംഗ് ഗോഡ്സ് വേർഡ്.
ഇന്നുള്ള അനേക ക്രിസ്ത്യാനികളും ടെലിവിഷൻ കാണുന്നതിനെടുക്കുന്ന അത്ര സമയം പോലും ദൈവത്തിന്റെ വചനം വായിക്കുവാനായിട്ട് ചിലവഴിക്കുന്നില്ല.
അനേകർക്ക്
ദൈവത്തിന്റെ വചനം വായിക്കുവാൻ പോലും സമയമില്ല.
They read it when they are in trouble.
അവര് പ്രശ്നത്തിലായി പ്രയാസത്തിലായി തീരുമ്പോൾ അവരത് വായിക്കും.
When a child is sick and dying, then they will read the Bible, then they will stop watching television.
കുഞ്ഞ് രോഗം വന്ന് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് ടെലിവിഷൻ കാണുന്നത് നിർത്തിയിട്ട് ബൈബിൾ വായിക്കുവാനായിട്ട് തുടങ്ങും.
It doesn't mean we are spiritual.
അതിന്റെ അർത്ഥം നാം ആത്മീയരാണെന്നല്ല.
We're just selfish, and if we think God can help us, okay, we'll go to Him.
അതിന്റെ അർത്ഥം നാം തികച്ചും സ്വാർത്ഥരാണ്, ദൈവം സഹായിച്ചാൽ നാം ദൈവത്തിന്റെ അടുത്തേക്ക് പോകുമെന്നാണ്.
And what the Lord said here was, will you treat your governor like that, the ruler of your country?
ദൈവം ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ദേശാധിപതിയെ നിങ്ങൾ അങ്ങനെ സ്വീകരിക്കുമോ എന്ന് പറയുന്നു.
Will you give what is left over if the governor comes to visit your house?
നിങ്ങളുടെ ദേശാധിപതി ഗവർണർ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബാക്കിയുള്ളത് നിങ്ങൾ അവന് കൊടുക്കുമോ?
We always have leftover food in our refrigerators.
നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും നമുക്ക് ബാക്കിയുള്ളതായ ആഹാരം നാം സൂക്ഷിച്ചു വെക്കാറുണ്ട്.
Supposing the ruler of this country comes to visit your home.
ഈ രാജ്യത്തിന്റെ ഭരണാധികാരി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നു എന്ന് കരുതുക.
You take the leftovers from your fridge and heat it up and give it to him.
നിങ്ങളുടെ ഫ്രിഡ്ജിൽ ബാക്കിയിരിക്കുന്ന സാധനം എടുത്ത് ചൂടാക്കി നിങ്ങൾ അവന് കൊടുക്കുമോ?
No.
ഒരിക്കലുമില്ല.
You give him the best.
നിങ്ങൾ അവന് ഏറ്റവും നല്ലത് തന്നെ കൊടുക്കുവാനായിട്ട് തയ്യാറാവുക.
That's what the Lord is saying here.
അതാണ് ദൈവം ഇവിടെ പറയുന്നത്.
But the Lord says, what do you give me? What do you give me? The Lord says.
ദൈവം ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് എനിക്ക് തരുന്നത്?
You give me the leftover.
നിങ്ങൾ എനിക്ക് ബാക്കി വെച്ചിരിക്കുന്നതായ ബാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ എനിക്ക് തരുന്നു.
You give me the years of your life just before you die.
നിങ്ങൾ മരിക്കുന്നതിന് മുൻപുള്ളതായ ചില വർഷങ്ങൾ നിങ്ങൾ എനിക്ക് തരുന്നു.
You give me a small portion of your time in a week just to ease your conscience.
ഒരാഴ്ചയിലെ ഒരു അല്പസമയം മാത്രം നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയുടെ ഭാരം കുറയ്ക്കുവാൻ വേണ്ടി നിങ്ങൾ എനിക്ക് തരുന്നു.
And you treat me worse than you treat the ruler of your country.
നിങ്ങളുടെ രാജ്യത്തിന്റെ ദേശാധിപതിയെ നിങ്ങൾ സ്വീകരിക്കുന്നതിലും വളരെ മോശമായിട്ട് നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നു.
And this is why most Christians of all denominations, they are religious, but they don't know God.
അതുകൊണ്ടാണ് എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളിലും ഉള്ളതായ ക്രിസ്ത്യാനികൾ അവർ വെറും മതഭക്തന്മാരായ ക്രിസ്ത്യാനികളായിട്ട് മാറുന്നത്. അവർക്ക് ഒരിക്കലും ആത്മീയരായിട്ട് മാറുവാനായിട്ട് കഴിയുന്നില്ല.
And they like to go and listen to preachers who will tell them how they can get many things from God.
അവര് എപ്പോഴും ആഗ്രഹിക്കുന്നത് തങ്ങളോട് ദൈവത്തിൽ നിന്നും എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുന്ന കുറുപ്പ് വഴികൾ പറഞ്ഞു തരുന്ന പ്രാസംഗികരെ കാണുവാനാണ്.
There are many preachers like that today who are traveling around the world.
ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ചുറ്റി സഞ്ചരിക്കുന്ന അങ്ങനെയുള്ള അനേക പ്രസംഗകരുണ്ട്.
Who are there to teach people how to get experiences from God, how to get God to heal them and make them rich and do so many things.
അവര് മനുഷ്യരെ ദൈവത്തിൽ നിന്നും രോഗസൗഖ്യം പ്രാപിക്കുവാനും പണം പ്രാപിക്കുവാനും ചില അനുഭവങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ളതായ കുറുക്കു വഴികളും ചില പടികളും ഒക്കെ പഠിപ്പിക്കുവാനായിട്ട് നടക്കുന്നവരെ കാണുവാൻ കഴിയും.
They're not leading people to overcome sin in their life and overcome their anger and overcome their dirty thoughts and be pure. They're not interested in teaching people that.
അവരെ ഒരിക്കലും ജനത്തോട് എങ്ങനെ അവരുടെ പാപത്തെ ജയിക്കുവാനായിട്ട് കഴിയും, എങ്ങനെ കോപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ട് കഴിയും, എങ്ങനെ അവരുടെ ചിന്താമണ്ഡലം ശുദ്ധമായിട്ട് സൂക്ഷിക്കുവാൻ കഴിയും. ഇങ്ങനെയുള്ളതായ പാപത്തിന്റെ മേഖലകളിൽ നിന്നും അവർ മോചനം പ്രാപിക്കാനുള്ള ഒരു കാര്യവും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ അവർക്ക് യാതൊരു താല്പര്യവുമില്ല.
Because these preachers know that most Christians are not interested in those things.
കാരണം ഈ പ്രാപ്തിയർക്ക് വ്യക്തമായിട്ടും അറിയാം ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ല എന്ന്.
They know that most Christians, 99.9% of them, love money and material things and physical health. So they preach only about those things.
അവർക്ക് വ്യക്തമായിട്ട് അറിയാം 99.9% ക്രിസ്ത്യാനികൾക്കും ആവശ്യമായിരിക്കുന്നത് പണം ഉണ്ടാക്കുന്നതായ കാര്യവും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതും ഇവിടെ സുഖമായി ജീവിക്കുന്നതുമാണ്. അതുകൊണ്ട് അവരതുമാത്രം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു.
They also know that more than 95% of Christians don't know the Bible, so they don't know what Jesus preached.
അവർക്ക് വ്യക്തമായിട്ട് അറിയാം 95% ക്രിസ്ത്യാനികൾക്കും ദൈവത്തിന്റെ വചനം അറിയത്തില്ല. അതുകൊണ്ട് യേശു ക്രിസ്തു എന്താണ് പഠിപ്പിച്ചതെന്ന് അവർക്ക് അറിയാൻ മേല എന്നും അവർക്കറിയാം.
So they fool people.
അതുകൊണ്ട് അവരെ അവരുടെ പഠിപ്പീടുകളിൽ അവർ മനുഷ്യരെ വെറും പോഷന്മാരാക്കിയിട്ട് കടന്നു പോകുന്നു.
They make fools of them, giving them experiences that don't draw them nearer to God.
ദൈവത്തിന്റെ അടുത്തേക്ക് ഒരിക്കലും അടുപ്പിച്ചു കൊണ്ടുവരാതെ ചില അനുഭവങ്ങൾ കൊടുത്ത് മനുഷ്യരെ പോഷന്മാരാക്കി മാറ്റിയ ശേഷം അവർ കടന്നു പോകുന്നു.
People have an emotional or a psychological experience and they think, oh, now God has blessed me.
അവർക്ക് വികാരപരമായിട്ടും ബൗദ്ധികമായിട്ടുമുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് അവർ കരുതി അവർ പോഷന്മാരായിട്ട് കടന്നു പോകാനിടയാവുന്നു.
If God really blessed you, you get victory over your anger and your dirty thoughts.
തീർച്ചയായും ദൈവം നിങ്ങളെ യഥാർത്ഥമായിട്ടും അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ വിശുദ്ധി ഉണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകും, പാപത്തിന്റെ മേൽ ജയം ഉണ്ടാകും.
There are people seeking for the Holy Spirit these days.
ഈ സമയങ്ങളിൽ അനേകർ പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കുന്നവരാണ്.
They don't realize his name is Holy Spirit.
അവര് മനസ്സിലാക്കുന്നില്ല ആ അവർ അന്വേഷിക്കുന്നതായ ആത്മാവിന്റെ പേര് പരിശുദ്ധ ആത്മാവാണെന്ന്.
I've met lots of people who say they are filled with the Holy Spirit and there is no holiness in their life.
ഞാൻ അനേകരെ കണ്ടിട്ടുണ്ട്, അവർ അവകാശപ്പെടുന്നു ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണെന്ന്. എന്നാൽ അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയുടേതായ ഒരു അംശം പോലും കാണുവാനായിട്ട് കഴിയില്ല.
Just have some experience.
അവർക്ക് ചില അനുഭവങ്ങളുണ്ട്.
Evil spirits can give you experience.
ദുഷ്ട ആത്മാവിനും നിങ്ങൾക്ക് ഇമോഷൻസ് അനുഭവങ്ങൾ തോന്നലുകൾ തരുവാൻ കഴിയും.
Your psychological makeup, somebody can hypnotize you and give you some experience.
നിങ്ങൾക്ക് സൈക്കോളജിക്കലായിട്ട് നിങ്ങൾക്ക് ചില അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് തരുവാനായിട്ട് കഴിയും.
But an evil spirit can never make you holy.
എന്നാൽ ഒരു ദുഷ്ടാത്മാവിന് നിങ്ങളെ ഒരിക്കലും വിശുദ്ധിയിലേക്ക് നടത്തുവാൻ കഴിയത്തില്ല.
So if you got some experience and you didn't become holy, you can be pretty sure that that's definitely not the Holy Spirit.
നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായി എന്നാൽ ജീവിതത്തിൽ വിശുദ്ധിയുടേതായ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അനുഭവം പരിശുദ്ധാത്മാവിൽ നിന്നല്ല ദുഷ്ട ആത്മാവിൽ നിന്നാണെന്ന്.
I remember when I was filled with the Holy Spirit, it produced in me a tremendous passion for holiness in my life.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറയപ്പെട്ടപ്പോൾ എനിക്ക് വ്യക്തമായിട്ടും അറിയാം വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാനുള്ളതായ ഒരു വലിയ ദാഹം എന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന്.
I found the Holy Spirit purified my eyes, purified my thoughts, purified my heart.
ആ പരിശുദ്ധാത്മാവ് എന്റെ കണ്ണുകളെയും എന്റെ ചിന്തയെയും എന്റെ നാവിനെയും എന്റെ ജീവിതത്തെയും ശുദ്ധീകരിച്ചത് എനിക്കറിയാം.
And if the Spirit of God doesn't do that for you, then whatever experience you got was a counterfeit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ തരുന്നതായ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ഒരു വ്യാജമായ അനുഭവമാണ്.
Spirit of God comes to make God first in our life.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് നിർത്തുവാൻ വേണ്ടിയാണ്.
That's what happened to me.
എന്റെ ജീവിതത്തിൽ അതാണ് ഉണ്ടായത്.
Spirit of God said you have to put Jesus Christ first in your life.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു യേശു ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിൽ നീ ഒന്നാമതായിട്ട് എപ്പോഴും വെക്കണമെന്ന്.
That's the mark of a spiritual man.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിയുടെ അടയാളം അതാണ്.
Christ is first in his life.
അവന്റെ ജീവിതത്തിലെ യേശു കർത്താവ് ഒന്നാമതായിരിക്കും.
Not money.
പണമല്ല.
Not his job.
അവന്റെ ജോലിയല്ല.
Not his home, not his family, not his car.
അവന്റെ കുടുംബമല്ല, അവന്റെ കാറല്ല, അതൊന്നുമല്ല.
Spiritual man puts Christ first in his life.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൻ യേശു ക്രിസ്തുവിനെ ഒന്നാമതായിട്ട് നിർത്തുന്നു.
That's what happened on the day of Pentecost.
പെന്തക്കോസ്ത് ദിവസത്തിൽ അതാണ് ഉണ്ടായത്.
The apostles were filled with the Holy Spirit. Christ became first in their life.
അപ്പോസ്തലന്മാരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ഒന്നാമതായി മാറി.
He did a lot of other things, but the other things were secondary.
എന്നാൽ അവർ അനേക കാര്യങ്ങൾ ചെയ്തു, അതെല്ലാം രണ്ടാമതുള്ളതായ കാര്യങ്ങളാണ്.
See, the Lord will never take second place in anybody's life.
ദൈവം ആരുടെയും ജീവിതത്തിൽ രണ്ടാം സ്ഥാനത്ത് ഒരിക്കലും ഇരിക്കത്തില്ല.
Think if the ruler of this country comes to a function in this country.
ഈ രാജ്യത്ത് നടക്കുന്നതായ ഒരു ഒരു യോഗത്തിൽ ഒരു മീറ്റിംഗില് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി കടന്നു വരുന്നു എന്ന് കരുതുക.
Which seat will they give him?
ഏത് സീറ്റാണ് ആയിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുക? ഈ രാജ്യം ഭരിക്കുന്നതായ ഷെയ്ഖ്.
He comes to a function here in Qatar.
ഈ ഖത്തറിൽ നടക്കുന്നതായ ഒരു ഒരു യോഗത്തിലേക്ക് വരുന്നു എന്ന് കരുതുക.
Which seat will they give him?
നിങ്ങൾ ഏത് സീറ്റ് അവര് അദ്ദേഹത്തിന് കൊടുക്കും?
They will give him the most important seat.
അവര് അവന് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഇരിപ്പിടം അവന് വേണ്ടി കൊടുക്കും.
Not give him some second or third place and put somebody else in the most important seat.
അവരെ ഒരിക്കലും അദ്ദേഹത്തെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ഥാനത്ത് ഇരുത്തിയിട്ട് വേറെ ആരെയും ഒന്നാമത്തെ സ്ഥാനത്ത് ഇരുത്തുകയില്ല.
In fact, if you give him some second or third place, he will feel insulted and he may just walk out of that function.
രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥാനം അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അപമാനിതനായി എന്ന് കരുതിക്കൊണ്ട് അവൻ അവിടെ വിട്ട് പോവാനായിട്ടിടയുണ്ട്.
Now what about when we invite Jesus Christ, who is King of Kings and Lord of Lords, into our life?
രാജാവ് രാജാവും കർത്താവ് കർത്താവുമായ യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ക്ഷണിക്കുമ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത്?
One who is greater than all the sheikhs and all the kings of the world.
ഈ ലോകത്തിലുള്ള എല്ലാ ഷെയ്ഖ്മാരെക്കാളും എല്ലാ രാജാക്കന്മാരെക്കാളും ഏറ്റവും വലിയവനായവൻ.
When we invite him into our life,
അവനെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ,
what seat do you give him?
നിങ്ങൾ അവനെ ഏത് ഇരിപ്പിടമായിരിക്കും കൊടുക്കുന്നത്?
What place do you give Jesus Christ in your life?
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശു ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന അതേ സ്ഥാനം?
What place do you give?
നിങ്ങൾ എന്ത് സ്ഥാനമാണ് കൊടുത്തത്?
If you try to give him a second or third place,
നിങ്ങൾ രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥാനം കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ,
he will leave.
അദ്ദേഹം ദൈവം നിങ്ങളെ വിട്ടുപോകും.
A lot of people, he doesn't even, they don't even give him second or third place. He's in a corner.
അനേക മനുഷ്യരെ ദൈവത്തിന് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ഥാനം പോലും കൊടുക്കുന്നില്ല. ഏറ്റവും മൂലയ്ക്കുള്ള മൂലയ്ക്കുള്ള ഇരിപ്പിടത്തിലായിരിക്കും സ്ഥാനം.
But they think that Christ is with them.
എന്നാൽ അവർ ചിന്തിക്കുന്നു യേശു കർത്താവ് അവരോട് കൂടെ ഉണ്ട് എന്ന്. എന്നാൽ ഇല്ല.
Have you seen homes where they have this little verse on the wall, Christ is the head of this house?
നിങ്ങൾ ചില ഭവനങ്ങളിൽ കണ്ടിട്ടുണ്ടോ ആ ഭവനത്തിന്റെ ഭിത്തികളിൽ ഈ ഭവനത്തിന്റെ നാഥൻ യേശുവാണെന്ന് എഴുതിയിരിക്കുന്ന വാക്യമുള്ളതായ ഭവനങ്ങൾ?
Only on the wall.
അത് ആ ഭിത്തിയിൽ മാത്രം തീരുന്നു.
Not true in the house.
എന്നാൽ ഭവനത്തിൽ അത് യാഥാർത്ഥ്യമല്ല.
What do you mean by Christ is the head of this house?
ഈ ഭവനത്തിന്റെ നാഥൻ ക്രിസ്തു ആണെന്ന് പറയുന്നതിൽ നിന്ന് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്?
See, my head or my brain controls everything in this body.
എന്റെ തലച്ചോറ് എന്റെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നു.
എവ്രിതിങ്,
എല്ലാ കാര്യവും.
The movement of my hands, eyes, ears, tongue, internal organs, everything is controlled by the brain or the head.
എന്റെ കൈയുടെയും കാലിന്റെയും അനക്കവും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെ നിയന്ത്രണവും എന്റെ തലച്ചോറാണ് തലയാണ് നിയന്ത്രിക്കുന്നത്.
There is not a single part of this body that decides anything on its own.
എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗങ്ങളും അവരുടേതായ ഒരു തീരുമാനം എടുക്കുന്നില്ല.
Do you know what it means when you say that Christ is the head of your home or the head of your life?
യേശു കർത്താവാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നാഥനെന്നോ നിങ്ങളുടെ ഭവനത്തിന്റെ നാഥനെന്നോ പറയുമ്പോൾ അത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
Means that you are giving him the place and the authority to control everything in your life.
അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുവാനുള്ളതായ സ്ഥാനം നിങ്ങൾ യേശു കർത്താവിന് കൊടുക്കുന്നു എന്നാണ്.
What type of books you read?
എന്ത് പുസ്തകങ്ങളാണ് നിങ്ങൾ വായിക്കുന്നത്?
How you spend your money?
നിങ്ങളുടെ പണം നിങ്ങൾ എങ്ങനെയാണ് ചിലവഴിക്കുന്നത്?
How you spend your time?
നിങ്ങളുടെ സമയം എങ്ങനെയാണ് നിങ്ങൾ ചിലവഴിക്കുന്നത്?
What type of programs you watch on television?
നിങ്ങൾ ടെലിവിഷനിൽ കാണുന്നത് ഏതുതരം പ്രോഗ്രാമുകളാണ്?
Is Jesus Christ really head of all those things?
യേശു കർത്താവ് അതിന്റെ എല്ലാം യഥാർത്ഥമായും കർത്താവാണ് തലയാണോ?
Not true.
അത് സത്യമല്ല.
In 99% of Christians' lives and homes, that is not true.
99% ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിലും ഭവനത്തിലും ഇത് സത്യമല്ല.
They give God a corner in their lives.
നിങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ദൈവത്തിന് ഒരു മൂലയിലുള്ളതായ
സ്ഥാനമാണ്.
അവരുടെ ഭവനത്തിൽ ദൈവത്തിന് ഒരു മൂലയിലുള്ളതായ സ്ഥാനമാണ് കൊടുക്കുന്നത്.
What do they worship?
അപ്പോൾ എന്താണ് അവർ ആരാധിക്കുന്നത്?
Worship television.
അവര് ആരാധിക്കുന്നത് ടെലിവിഷനെയാണ്.
Worship good food.
അവര് ആരാധിക്കുന്നത് നല്ല ഭക്ഷണത്തെയാണ്.
They worship good clothes.
അവര് ആരാധിക്കുന്നത് നല്ല വസ്ത്രത്തെയാണ്.
They worship building good houses.
നല്ല കെട്ടിടങ്ങളെയാണ്, നല്ല ഭവനങ്ങളെയാണ് അവർ ആരാധിക്കുന്നത്. എല്ലാം അവർക്ക് വേണ്ടി തന്നെയുള്ളത്.
Worship picnics and travel and every type of enjoyment this world can give, which even the heathen people do.
അവര് ഈ ലോകത്തിൽ അവർ ആരാധിക്കുന്നത് ഈ ലോകത്തിലുള്ള പിക്നിക് നടത്തുവാനും ലോകത്തിൻ്റെതായ സുഖങ്ങൾ അനുഭവിക്കുവാനുള്ളതായ എല്ലാ പരിപാടികളും ലോകത്തിലെ ജാതീയരായ മനുഷ്യർ ചെയ്യുന്നതായ എല്ലാ കാര്യങ്ങളും.
They give God a corner of their life.
അവരുടെ
ജീവിതം on a Friday or a Sunday they give 1 hour to God.
അവരുടെ ജീവിതത്തിന്റെ ആ മൂലയിലുള്ളതായ ഒരംശസ്ഥാനം അവർ ദൈവത്തിന് കൊടുക്കുന്നു. ഒരാഴ്ചയിലെ ചില മണിക്കൂറുകളോ ചില മണിക്കൂറുകളോ.
Okay, I've done my duty now. I went to some church on a Friday or Sunday. Now the rest of the week is mine. I do what I like.
അപ്പോൾ അവരെ ശുദ്ധിക്കുന്നു. ഞാൻ ഈ ആഴ്ചയിലെ ഒരു ദിവസം പള്ളിയിൽ കടന്നുപോയി, ചില സഭകളിൽ കടന്നുപോയി, അതെന്റെ എല്ലാ ഉത്തരവാദിത്വവും തീർന്നു, ബാക്കി സമയം മുഴുവൻ എന്റെ സ്വന്തമാണെന്ന്.
Israelites were like that in the Old Testament.
പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളും അങ്ങനെ തന്നെയായിരുന്നു.
They gave God one corner and their business and other things were more important in their life.
അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം, ഒരു മൂല അവര് ദൈവത്തിന് കൊടുത്തു, ബാക്കിയുള്ളതൊക്കെയും അവരുടെ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു.
Jesus and the Lord said to them, you're all idol worshippers.
ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും വിഗ്രഹ ആരാധികളാണ്.
Anyone who doesn't put God first in his life must be putting something else first in his life.
ദൈവത്തെ തന്റെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനത്ത് വെക്കാത്ത എല്ലാവരും തങ്ങളുടെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനത്ത് വേറെ മറ്റെന്തെങ്കിലും വഹിക്കുന്നു.
See, all of us have got something which has got number one priority in our life.
നമുക്കെല്ലാവർക്കും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാമത്തെ കാര്യമാണ്.
I don't know what it is.
അതെന്താണെന്ന് എനിക്കറിയില്ല.
But you know.
നിങ്ങൾക്കറിയാം.
Maybe your number one priority in life is to make money.
നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയതായ കാര്യം ഒരുപക്ഷെ പണം
ഉണ്ടാക്കുവാനായിരിക്കും. To have a comfortable life and retire comfortably, that's your main goal towards which you're working.
നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനം ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിലായിരിക്കും.
I'm not asking you to change that.
അത് മാറ്റുവാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്.
I'm just saying don't fool yourself to think that Jesus Christ is first in your life. He's not. That's all I'm saying.
ഞാൻ പറയുന്നത് നിങ്ങൾ അത് മാറ്റുവാനല്ല, എന്നാൽ യേശു കർത്താവാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ ആളെന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ പോഷന്മാരാക്കി മാറ്റരുത്.
Don't put a religious whitewash and say, oh, Christ is my God. He is not. Your business is your God.
മതപരമായി ഒരു വെള്ളപൂശല നടത്തിയിട്ട് യേശുവാണ് എന്റെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനത്ത് എന്ന് പറയരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം നിങ്ങളുടെ ബിസിനസ് ആണ്.
യു കെൻ കം ഫോർവേഡ് വെൻ സം പ്രീച്ചർ കംസ് ടു പ്രീച്ച് ആൻഡ് ഗെറ്റ് സം എമോഷണൽ എക്സ്പീരിയൻസ്. ഇറ്റ്സ് ഓൾ എ ഡിസെപ്ഷൻ.
ഒരു ചില പ്രാസംഗികർ വരുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് കടന്നു വന്ന് വികാരപരമായ ചില അനുഭവങ്ങളൊക്കെയും ഉണ്ടാക്കാം. ഇതെല്ലാം നിങ്ങളെ വഞ്ചിക്കുന്നതായ വഞ്ചനയാണ്.
ദ തിങ് ഈസ് ആഫ്റ്റർ ദാറ്റ് എക്സ്പീരിയൻസ് ഹൂ ഈസ് ഫസ്റ്റ് ഇൻ യുവർ ലൈഫ് ദ നെക്സ്റ്റ് ഡേ.
അവിടെ പ്രാധാന്യമുള്ളതായ കാര്യം നിങ്ങളുടെ അനുഭവത്തിന് ശേഷം അടുത്ത ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരെ എന്നുള്ളതാണ്.
ഐ ഡോണ്ട് കെയർ വാട്ട് എക്സ്പീരിയൻസ് യു ഗോട്ട്.
നിങ്ങൾക്ക് എന്ത് അനുഭവം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ല.
പോയിന്റ് ഇസ് ദ നെക്സ്റ്റ് ഡേ ആഫ്റ്റർ ദി എക്സ്പീരിയൻസ് ഹൂ ഈസ് ഫസ്റ്റ് ഇൻ യുവർ ലൈഫ്.
അവിടെ പ്രാധാന്യമുള്ളതായ കാര്യം അടുത്ത ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കാണ് ഒന്നാം സ്ഥാനം എന്നുള്ളതാണ്.
ഇഫ് ഇറ്റ് വാസ് എ റിയലി ആൻ എക്സ്പീരിയൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ക്രൈസ്റ്റ് ഷുഡ് ബികം ഫസ്റ്റ് ഇൻ യുവർ ലൈഫ് ദെറാഫ്റ്റർ.
യഥാർത്ഥമായി പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഭവമാണെങ്കിൽ അടുത്ത ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത് ക്രിസ്തു തന്നെയായിരിക്കും.
യു നോ വാട്ട് ദി ലോർഡ് ടോൾഡ് ദി ഇസ്രായേലൈറ്റ്സ് ഇൻ ദി ബുക്ക് ഓഫ് ഹഗ്ഗായി. ടേൺ ടു ബുക്ക്സ് ബാക്ക് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ടു ഹഗ്ഗായി.
ഹഗ്ഗായി പ്രവചനത്തിലെ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
ദ ലോർഡ് സെഡ് ടു ദം,
ദൈവം അവരോട് പറഞ്ഞു,
കൺസേണിങ് ഹിസ് ടെമ്പിൾ,
ദൈവത്തിന്റെ ആലയത്തെ സംബന്ധിച്ച് ദൈവം അവരോട് പറഞ്ഞു.
ഹി സെഡ് വേഴ്സ് 4, ചാപ്റ്റർ 1 വേഴ്സ് 4,
ഹഗ്ഗായി പ്രവചനം ഒന്നാം അധ്യായം നാലാമത്തെ വാക്യം.
ഇസ് ഇറ്റ് ടൈം ഫോർ യു ടു ഡ്വെൽ ഇൻ യുവർ ബ്യൂട്ടിഫുൾ പാനൽഡ് ഹൗസസ് വൈൽ മൈ ഹൗസ് ലൈസ് ഡെസലറ്റ്?
ഒന്നാം അധ്യായം നാലാമത്തെ വാക്യം, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ?
വാട്ട് വാസ് ദേ ഡൂയിങ്?
അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്?
ദേ വർ ബ്യൂട്ടിഫൈയിങ് ആൻഡ് മോഡലിംഗ് ദേർ ഓൺ ഹൗസസ് ബട്ട് ദി ലോർഡ്സ് ഹൗസ് വാസ് ലൈയിങ് ഇൻ റൂയിൻ.
അവര് അവരുടെ വീടുകൾ ഭംഗിയാക്കുകയും മോടി പിടിപ്പിക്കുകയും ഒക്കെയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആലയമോ അത് നശിച്ചുകൊണ്ടേയായിരുന്നു.
വെനെവർ സം പ്രോഫറ്റ് കേം അലോങ് ആൻഡ് സെഡ് ഡോണ്ട് യു തിങ്ക് വി ഷുഡ് ഡു സംതിങ് അബൌട്ട് ഗോഡ്സ് ടെമ്പിൾ,
ചില പ്രവാചകന്മാർ കടന്നു വന്നിട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ നമ്മുടെ ദേവാലയത്തിന്റെ അവസ്ഥയെ പറ്റി, നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് പറയും.
ദേ വുഡ് സേ നോ നോ നോ, വേഴ്സ് 2, ദേ വുഡ് സേ ദി ടൈം ഹാസ് നോട്ട് യെറ്റ് കം. for the house of the Lord to be built.
അവരെ രണ്ടാമത്തെ വാക്യത്തിൽ അവർ പറയും യഹോവയുടെ ആലയം പണിയുവാനുള്ള കാലം വന്നിട്ടില്ല എന്ന് പറയും.
The Lord says it is time for you to build your own house, but it's not time to build my house.
ദൈവം പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനം പണിയുവാൻ സമയമായി, എന്നാൽ എന്റെ ആലയം പണിയുവാൻ സമയമായില്ല എന്ന്.
Time for you to do your business, but no time for my business.
നിങ്ങളുടെ ബിസിനസ് ചെയ്യുവാനുള്ളതായ സമയം നിങ്ങൾക്കുണ്ട്, എന്നാൽ എന്റെ കാര്യം ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സമയമില്ല.
Lord said to those Israelites, your idol worshippers.
ആ ഇസ്രായേലുകളോട് ദൈവം പറഞ്ഞു നിങ്ങൾ വിഗ്രഹ ആരാധികളാണെന്ന്.
And then the Lord said through these prophets.
അപ്പോൾ ദൈവം ഈ പ്രവാചകനിലൂടെ അവരോട് പറഞ്ഞു,
when you have a problem,
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ,
you come running to me.
നിങ്ങൾ അപ്പോൾ എന്റെ അടുത്തേക്ക് ഓടി വരും.
God, please help us. We are having a problem. Some child is sick, some problem in the school, some problem, some other problem.
ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾക്ക് രോഗമായി, ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളായി, സ്കൂളുകളിൽ പ്രശ്നമായി എന്ന് പറഞ്ഞുകൊണ്ട്.
The Lord said to these prophets, through these prophets, he said, why don't you go to all those idols you are worshipping throughout the year? So the Lord says to us too,
ദൈവം നമ്മോടും അത് തന്നെ പറയുന്നു,
why don't you go to those things that are first in your life?
നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമതായിരിക്കുന്ന ആ കാര്യങ്ങളിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് പോയിക്കൂടാ?
And ask those things to help you.
ആ കാര്യങ്ങളോട് നിങ്ങളെ സഹായിക്കുവാനായിട്ട് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ?
My brothers and sisters,
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
a lot of people have taught you that when you give your life to Christ, you are doing him a great favor.
അനേകരെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതം യേശു കർത്താവിന് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് വലിയ കരുണയാണ് കാണിക്കുന്നതെന്ന്.
You're not doing him a favor.
എന്നാൽ നിങ്ങൾ ദൈവത്തോട് ഒരു കരുണയല്ല ഇവിടെ കാണിക്കുന്നത്.
See, if I come to your house,
ഞാൻ നിങ്ങളുടെ ഭവനത്തിൽ വരുന്നുവെന്ന് കരുതുക,
you invite me to your house and you allow me to stay there and you give me a meal, you're definitely doing me a favor.
നിങ്ങളെ എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുകയും നിങ്ങൾ ഒരു സമയത്തെ ആഹാരം തരികയും താമസിക്കാൻ അനുവദിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്.
And many people receive Jesus Christ like that into their hearts.
അനേകര് യേശു കർത്താവിനെ തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതും അതേ വിധത്തിൽ തന്നെയാണ്.
Because the preacher preaches like that.
കാരണം ഇപ്പോഴത്തെ പ്രാർത്ഥനയെ അങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്.
Jesus is waiting outside the door of your heart. Why don't you let him inside?
നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടത്തിൽ യേശു എപ്പോഴും പുറത്ത് മുട്ടിക്കൊണ്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് കതക് തുറന്ന് അകത്തേക്ക് പ്രവേശിപ്പിച്ചുകൂടാ?
Waiting outside, please open the door, let him come in.
യേശു കർത്താവ് വാതിൽക്കൽ കാത്തു നിൽക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചുകൂടാ?
And so you, like a great maharaja, says, all right, Lord, come in, I'll let you in.
ഓ, നിങ്ങൾ ഒരു വലിയ മഹാരാജാവിനെ പോലെ, ശരി കർത്താവേ, നീ അടുത്തേക്ക് വരണമെന്ന് പറയുന്നു.
And you think you've done him such a great favor that he should forever be grateful to you after that.
ആ, നിങ്ങൾ അപ്പോൾ ചിന്തിക്കുന്നു, ഞാൻ കർത്താവിന് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്തു, അതുകൊണ്ട് കർത്താവ് എന്നും എന്നോട് നന്ദിയുള്ളവനായിരിക്കണമെന്ന്.
That's not how I preach the gospel.
അങ്ങനെയല്ല ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത്. അങ്ങനെയല്ല ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതും.
You know how the Bible preaches the gospel?
എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം സുവിശേഷം പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ?
യു വർ ക്രിയേറ്റഡ് ബൈ ഗോഡ്.
നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണ്.
യു ബിലോങ് ടു ഹിം.
നിങ്ങൾ ദൈവത്തിന്റേതാണ്.
നമ്പർ വൺ, ബിക്കോസ് ഹി ക്രിയേറ്റഡ് യു.
ഒന്നാമത്തെ കാര്യം, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്.
ഐ മേക്ക് സംതിങ് വിത്ത് മൈ ഓൺ ഹാൻഡ്സ്, ഐ ടേക്ക് എ പീസ് ഓഫ് വുഡ് ആൻഡ് ഐ മേക്ക് സംതിങ്, ദാറ്റ്സ് മൈ.
ഞാൻ എന്റെ കൈകൊണ്ട് കളിയിൽ നിന്നുണ്ടാക്കി ചില കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ അത് എന്റെ സ്വന്തമാണ്, വേറെ ആർക്കും അതിൽ അവകാശം പറയാൻ കഴിയത്തില്ല.
യു ബിലോങ് ടു ഗോഡ്, യു ആൻഡ് ഐ ബിലോങ് ടു ഗോഡ് ബിക്കോസ് ഹി ക്രിയേറ്റഡ് അസ്.
ഞാനും നിങ്ങളും ദൈവത്തിന് അവകാശപ്പെട്ടതാണ്, കാരണം ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്.
ഗോഡ് ഹു ക്രിയേറ്റഡ് യു ആൻഡ് മീ ഇൻ ഔർ മദേഴ്സ് വൂംബ്.
നമ്മുടെ അമ്മയുടെ ഉദരത്തിലെ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്.
ദാറ്റ്സ് ദി നമ്പർ വൺ റീസൺ വൈ വി ബിലോങ് ടു ഹിം.
ദൈവത്തിന് നമ്മളുടെ മേൽ അവകാശമുണ്ടെന്നുള്ളതിന്റെ ഒന്നാമത്തെ കാര്യം അതാണ്.
നമ്പർ ടു റീസൺ ഇസ്,
രണ്ടാമത്തെ കാരണം,
ദാറ്റ് ഹി ഹാസ് പ്രിസർവ്ഡ് അസ് ത്രൂ ഓൾ ദീസ് ഇയേഴ്സ്.
ഈ എല്ലാ വർഷങ്ങളിലും അവൻ നമ്മെ കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരുന്നു.
മെനി അദർ പീപ്പിൾ ഹു വർ ബോൺ ഇൻ ടു ദ വേൾഡ് ദ സെയിം ടൈം ആസ് യു ആൻഡ് മീ ഡൈഡ് ഇയേഴ്സ് അഗോ.
നമ്മൾ ജനിച്ചതായ സമയത്ത് ജനിച്ചതായ അനേക വർഷങ്ങൾക്ക് മുൻപ് തന്നെ മരിച്ചുപോയിരിക്കുന്നു.
സം അദർ ബേബീസ് ദാറ്റ് വർ ബോൺ ഇൻ ദ സെയിം ഹോസ്പിറ്റൽ വി വർ ബോൺ ഇൻ ഡൈഡ് വെൻ ദേ വർ ബേബി.
നമ്മൾ ജനിച്ചതായ അതേ ആശുപത്രിയിൽ ജനിച്ചതായ ചില കുഞ്ഞുങ്ങൾ അവർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി.
ബട്ട് യു ഹാവ് നോട്ട് ഡൈഡ്.
എന്നാൽ നിങ്ങൾ മരിച്ചിട്ടില്ല.
യു ആർ അലൈവ്.
നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നു.
ഹു ഡു യു ഓ യുവർ ലൈഫ് ടു? ഇസ് ഇറ്റ് യുവർ ക്ലെവർനെസ് ആൻഡ് യുവർ എബിലിറ്റി ദാറ്റ് കെപ്റ്റ് യു അലൈവ്?
നിങ്ങളുടെ ജീവിതം ആരോട് നിങ്ങൾ കടപ്പാട്ടതാണ്? നിങ്ങളുടെ യോഗ്യതയോ നിങ്ങളുടെ കഴിവോ ആണോ നിങ്ങളെ സൂക്ഷിച്ചത്?
ഗോഡ് കാൻ ടേക്ക് അവേ യുവർ ബ്രെത്ത് ഇൻ എ മൊമെന്റ്.
നിങ്ങളുടെ ജീവശ്വാസം ഏത് നിമിഷം വേണമെങ്കിലും ദൈവത്തിന് തിരിച്ചെടുക്കാം.
Who is the one who has given you health in your body all these years?
നിങ്ങളുടെ ശരീരത്തിലെ ഈ വർഷങ്ങളൊക്കെ നീ ആരോഗ്യം തന്നത് ആരാണ്?
The one who has given you intelligence to be able to come here and work and earn a living.
ഇവിടെ വന്ന് ജോലി ചെയ്യുവാൻ മാത്രം ബുദ്ധിയും മറ്റും നിങ്ങൾക്ക് തന്നത് ആരാണ്?
There are many other people younger than you who don't have health.
നിങ്ങളെക്കാളും യുവത്വത്തിലുള്ളതായി അനേകരുണ്ട് ആരോഗ്യമില്ലാത്തവർ.
There are many other people your age who were retarded when they were born and they are not able to earn a living like you.
നിങ്ങളുടെ പ്രായത്തിലുള്ളതായ ബുദ്ധിമാന് സംഭവിച്ചായ അനേകരുണ്ട് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ പണം സമ്പാദിക്കാൻ കഴിയാത്തവര്.
That's the second reason why we belong to God.
നാം ദൈവത്തിന് അവകാശമായിരിക്കുന്നു എന്നുള്ളതിന്റെ രണ്ടാമത്തെ കാരണം അതാണ്.
Because he has preserved us all these years.
ഈ എല്ലാ വർഷങ്ങളിലും അവൻ നമ്മെ കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരുന്നു. അവൻ നിങ്ങൾക്ക് ആരോഗ്യവും നിങ്ങൾക്ക് ബുദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യമായ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക്
തന്നുകൊണ്ടായിരുന്നു.
നിങ്ങൾ ആ ഒരു പക്ഷേ മനസ്സിലാക്കിയില്ലായിരിക്കാം.
That's because you're foolish.
കാരണം നിങ്ങളൊരു പോർഷൻ ആയതുകൊണ്ടാണ്.
You belong to God because he preserved you.
എന്നാലും നിങ്ങൾ ദൈവത്തിന് അവകാശപ്പെട്ടതാണ്, കാരണം ദൈവമാണ് നിങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നത്.
The third reason,
മൂന്നാമത്തെ കാരണം,
is that not only he created us, not only he preserved us, but he purchased us when he died on the cross.
അവൻ നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ കാത്തു സൂക്ഷിക്കുകയും മാത്രമല്ല, അവൻ കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ നമ്മെ വിലക്കി വാങ്ങുന്നത് കൂടെ
ചെയ്തു. The Bible says he shed his blood. Jesus Christ shed his blood and purchased us. And I belong to him for a third reason.
ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ അവന്റെ രക്തം ചിന്തി നമ്മെ വിലയ്ക്ക് വാങ്ങി നാം അവന് അവകാശപ്പെട്ടവരാണെന്ന്.
There are three reasons why you and I belong to God.
നാം ദൈവത്തിന് അവകാശപ്പെട്ടവരായിരിക്കുന്നതിന് മൂന്ന് കാരണങ്ങളുണ്ട്.
He has a right to every part of my life.
എന്റെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളിലും അവന് പൂർണ്ണമായ അവകാശമുണ്ട്.
I gave my life totally to Christ when I was 19 and a half.
എനിക്ക് 19.5 വയസ്സ് പ്രായമായിരുന്നപ്പോൾ എന്റെ ജീവിതം മുഴുവനായും ഞാൻ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു.
Was that a good thing?
അതൊരു നല്ല കാര്യമാണോ?
Well, it's better than giving it when you are 50.
അത് നിങ്ങൾക്ക് 50 വയസ്സാവുമ്പോൾ കൊടുക്കുന്നതിലും നല്ലതാണ്.
But I didn't do God a favor when I was 19 and a half.
എന്നാൽ 19.5 വയസ്സായപ്പോൾ ഞാൻ ദൈവത്തോടൊരു കാരുണ്യം കാണിക്കുകയല്ല ചെയ്തത്. ഒരിക്കലുമല്ല.
I was a thief for 19 and a half years.
ആ 19 വർഷക്കാലവും ഞാനൊരു കള്ളനായിരുന്നു.
I stole from God what belonged to him for three reasons.
ദൈവത്തിന്റെ സ്വന്തമായിരുന്ന ആ മൂന്ന് കാരണങ്ങളാ ദൈവത്തിന്റെ സ്വന്തമായിരുന്ന ഒക്കെയും ഞാൻ വാസ്തവമായി മോഷ്ടിക്കുകയായിരുന്നു.
Those 19 and a half years I didn't live for God.
ആ 19.5 വർഷക്കാലം ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചില്ല.
I lived for myself.
ഞാൻ എനിക്ക് വേണ്ടിയാണ് ജീവിച്ചത്.
I lived to enjoy myself.
എന്റെ ജീവിതം സുഖിക്കുവാനായിട്ടാണ് ഞാൻ ജീവിച്ചത്.
I didn't care whether God what God wanted me to do.
ദൈവം എന്താണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഞാൻ ശ്രദ്ധിച്ചില്ല.
I took from God what belonged to him.
ആ ദൈവത്തിന് അവകാശമായിരുന്നു ഒക്കെ ഞാൻ അവനിൽ നിന്ന് എടുക്കുകയാണ് ചെയ്തത്.
If somebody takes from you what belongs to you, what will you call it?
നിങ്ങൾക്ക് അവകാശമായിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് അവനെ വിളിക്കുക?
What do you call it?
നിങ്ങൾ എന്ത് വിളിക്കും?
Thief.
കള്ളൻ.
So what are you?
നിങ്ങൾ ആരാണ്?
What are you?
നിങ്ങൾ ആരാണ്?
Thief.
കള്ളൻ.
What have you stolen?
എന്താണ് നിങ്ങൾ മോഷ്ടിക്കുന്നത്?
You have stolen a life that belongs to God.
ദൈവത്തിന് അവകാശമായിരിക്കുന്ന ഒരു ജീവിതം നിങ്ങൾ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്.
How many years?
എത്ര വർഷം?
I don't know. Depends how old you are.
എനിക്കറിയില്ല അത് നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട് എന്നുള്ളതിനെ
ആശ്രയിച്ചിരിക്കുന്നു.
എന്താണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്?
I am saying come back to God and give him what belongs to him.
ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് വരിക, അവൻ അവകാശമായിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തിരികെ കൊടുക്കുക.
If you stole my money say 20 years ago,
നിങ്ങൾ എന്റെ പണം മോഷ്ടിച്ചു എന്ന് കരുതുക,
you stole 10,000 rupees from me 20 years ago.
20 വർഷം മുൻപ് നിങ്ങൾ എന്റെ 10,000 രൂപ മോഷ്ടിച്ചു എന്ന് കരുതുക.
Today you feel convicted about it.
അതിനെപ്പറ്റി ഇന്ന് നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടായി എന്ന് കരുതുക.
You come back and give me that 10,000 rupees.
നിങ്ങൾ തിരിച്ചു വന്ന് ആ 10,000 രൂപ എനിക്ക് തരുന്നു.
How should you come?
എങ്ങനെ നിങ്ങൾ തിരിച്ചു വരും?
You come to me like a big maharaja and say, oh, here I'm giving you something.
നിങ്ങളൊരു മഹാരാജാവിനെ പോലെ എന്റെ അടുത്തേക്ക് വന്നിട്ട് ഇതാ ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തരുന്നു.
Should I be forever thankful to you for the rest of your life because you gave me that?
എന്റെ ജീവിതത്തിന്റെ ബാക്കിയുള്ളതായ എല്ലാ സമയവും ഞാൻ നിങ്ങളോട് ഇത് തരുന്നത് വഴി നന്ദിയുള്ളവനായിരിക്കുമെന്ന് പറയുമോ?
You should come like in humility as a repentant thief and say, brother, I'm sorry, I stole something from you 20 years ago.
നിങ്ങളെ ഏറ്റവും മേലിമയോടെ മാനസാന്തരമുള്ള ഒരു ഭാവിയെ പോലെ എന്റെ കടത്തേക്ക് കടന്നുവന്ന് സഹോദര ഞാൻ 10 വർഷം മുൻപ് 10,000 പറഞ്ഞുകൊണ്ട് കൊടുക്കും.
You should be very thankful if I don't take you to the court and get you locked up in jail for that.
നിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയി ജയിലിൽ അടച്ചില്ലായെങ്കിൽ നീ ആ കാര്യത്തിൽ വളരെ നന്ദിയുള്ളവനായിരിക്കണം.
That is how we need to come and give our life to Christ.
അങ്ങനെയാണ് നാം യേശു കർത്താവിന്റെ അടുത്തേക്ക് വന്ന് നമ്മുടെ ജീവിതം കർത്താവിന് കൊടുക്കേണ്ടത്.
Lord, I'm not doing you a favor when I give my heart to you.
കർത്താവേ, ഞാൻ എന്റെ ഹൃദയം നിനക്ക് തരുന്നതുവരെ നിന്നോടൊരു ഒരു കാരുണ്യമല്ല ഞാൻ കാണിക്കുന്നത്.
When I give my life and my time and my future to you, I'm not doing you a favor.
എന്റെ ജീവിതവും എന്റെ സമയവും എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് തരുമ്പോൾ നിന്നോട് ഞാനൊരു കരുണ കാണിക്കുകയല്ല ചെയ്യുന്നത്.
I am coming as a thief, returning what I should have given to you long years ago.
ഞാനൊരു കള്ളനെ പോലെ നിന്റെ അടുത്തേക്ക് വരുന്ന അനേക വർഷങ്ങൾക്ക് മുൻപേ നിനക്ക് തരേണ്ടതായിരുന്നത് തരുവാൻ വേണ്ടി.
I've stolen it from you so many years. Now my eyes are open. I want to give it back.
അനേക വർഷങ്ങളായി ഞാനത് മോഷ്ടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണുകൾ തുറന്നു. ഞാനത് തിരികെ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
So I'm not asking you to come forward and get some experience from God and get his shaking and all from God today. I'm not interested in that.
ഞാൻ നിങ്ങളോട് മുന്നോട്ട് കടന്നു വന്ന ചില അനുഭവങ്ങളൊക്കെയും പ്രാപിക്കുക ചില വിറയലൊക്കെയും പ്രാപിച്ചുകൊണ്ട് കടന്നു പോകുവാനല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ല.
I'm not asking you to come and give me your money or give God your money. That's not what I'm asking for.
നിങ്ങൾ മുന്നോട്ട് കടന്നു വന്ന നിങ്ങളുടെ പണം എനിക്ക് തരുവാനോ ദൈവത്തിന് കൊടുക്കുവാനോ അല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്.
I am asking you to recognize that your life belongs to Jesus Christ for 3 reasons.
ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ സ്വന്തമാണെന്ന് ഈ 3 കാരണങ്ങളാൽ നിങ്ങൾ അംഗീകരിക്കണമെന്നാണ്.
അവൻ
നിങ്ങളെ സൃഷ്ടിക്കുകയും അവൻ നിങ്ങളെ കാത്തു സൂക്ഷിക്കുകയും അവൻ നിങ്ങളെ വിലക്കി വാങ്ങുകയും
ചെയ്തു.
നിങ്ങൾ ഒരു കള്ളനാണെന്ന് നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഞാൻ
ആഗ്രഹിക്കുന്നു.
നിങ്ങളെ ഒരു മാനസാന്തരപ്പെട്ട കള്ളനെ കൊണ്ട് ദൈവത്തിന്റെ അടുത്തേക്ക് കടത്തു വന്ന കർത്താവേ, ഞാൻ കള്ളനാണ്, എന്നോട് നീ ക്ഷമിക്കണം, എന്നിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചു എന്ന് പറയണം.
I want to give back to you what belongs to you.
നിനക്ക് അവകാശമായിരിക്കുന്ന ഒക്കെയും ഞാൻ തിരിച്ചു തരുവാൻ
ആഗ്രഹിക്കുന്നു.
എന്റെ ജീവിതം ഞാൻ തരുവാൻ
ആഗ്രഹിക്കുന്നു.
എന്റെ സമയം ഞാൻ നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഭാവി ഞാൻ നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു.
I'm not asking you to leave your job and go and become full-time workers or pastors. That's not what I'm saying.
നിങ്ങളുടെ ജോലി ഉപേക്ഷിച്ച് വന്ന നിങ്ങൾ ഒരു മുഴുവൻ സമയ പാസ്റ്ററായിട്ട് കടന്നു പോകണമെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്.
Keep your job, keep your house, keep your property.
നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ഭവനവും നിങ്ങൾക്കുള്ളത് നിങ്ങൾ സൂക്ഷിക്കുക.
Put God first in your life.
എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക.
Don't invite him to some corner.
ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ മൂലയിലേക്ക് നിങ്ങൾ ക്ഷണിച്ചിരുത്തരുത്.
From this day,
ഈ ദിവസം മുതൽ
Jesus Christ Lord of your life.
യേശു കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവായിട്ട് മാറ്റുക.
Really make him the head of your life and the head of your home.
യഥാർത്ഥമായും അവനെ നിങ്ങളുടെ ജീവിതത്തിന്റെ നാഥനായിട്ടും ഭവനത്തിന്റെ നാഥനായിട്ടും മാറ്റുക.
Lord, I don't want to do anything in my home that dishonors you because you're going to be the head of my life from today onward.
അവനോട് പറയുക, ദൈവമേ, നിനക്ക് അപമാനിതമാകുന്ന ഒരു കാര്യവും എന്റെ ഭവനത്തിലോ ജീവിതത്തിലോ ഞാൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിന്നു മുതൽ എന്റെ കർത്താവാണ്.
I'm not saying you should not watch television.
ഞാൻ നിങ്ങളോട് നിങ്ങൾ ടെലിവിഷൻ കാണരുതെന്നല്ല പറയുന്നത്.
I'm saying don't watch anything that he does not like your watching.
ഞാൻ പറയുന്നത് നിങ്ങൾ ടെലിവിഷൻ കാണരുതെന്നല്ല, ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും ടെലിവിഷനിൽ നിങ്ങൾ കാണാൻ പാടില്ല.
I'm not asking you that you shouldn't spend your money on anything.
ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പണം നിങ്ങൾ ഒരു കാര്യത്തിലും ചിലവഴിക്കരുതെന്നല്ല.
Don't spend your money on something which the Lord will not be happy.
ദൈവത്തിന് സന്തോഷകരമല്ലാത്തതായ ഒരു കാര്യത്തിലും നിങ്ങളുടെ പണം ചിലവഴിക്കാൻ പാടില്ല.
Don't speak anything that he will not be happy with in your speech.
ദൈവത്തിന് സന്തോഷകരമല്ലാത്ത ഒരു കാര്യവും നിങ്ങൾ സംസാരിക്കാനായിട്ട് പാടില്ല.
And when you find that you don't have the ability to control sin in your life,
നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തെ നിയന്ത്രിക്കുവാനായിട്ടുള്ളതായ ശക്തി നിങ്ങൾക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ,
ask him to fill you with the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്ന് കർത്താവിനോട് ചോദിക്കുക.
Not to give you some emotion.
ചില വികാരങ്ങൾ അനുഭവങ്ങൾ തരുവാനല്ല.
Not to make you fall down.
നിങ്ങളെ ഉരുണ്ടു വീഴിക്കുവാൻ വേണ്ടിയല്ല.
But to make you holy.
നിങ്ങളെ പരിശുദ്ധരാക്കി മാറ്റുവാനായിട്ട്.
To make Jesus Christ first in your life.
യേശു കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമനായിട്ട് മാറ്റുവാനായിട്ട്.
The real fullness of the Holy Spirit.
അതാണ് യഥാർത്ഥമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥമായ നിറവ്.
Every valuable thing is counterfeited, you know that.
നിങ്ങൾക്കറിയാം, ഏറ്റവും വിലയേറിയതായ സാധനങ്ങൾക്ക് എപ്പോഴും വ്യാജമായ സാധനങ്ങൾ ലോകത്തിലുണ്ട്.
Nobody counterfeits brown paper.
ഈ ബ്രൗൺ പേപ്പറുകൾ ആരും വ്യാജമായിട്ട് ഉണ്ടാക്കാറില്ല.
You get the Gulf News newspaper.
ഗൾഫിൽ കിട്ടുന്നതായ വർത്തമാന പത്രങ്ങൾ.
when you get it, you don't know what, you don't check if this is a counterfeit newspaper or a real newspaper.
ഇവിടെ ഒരു വർത്തമാന പത്രം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് വ്യാജമായതാണോ അതോ ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ളതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറില്ല.
I've never seen a counterfeit college times.
ഞാൻ ഒരിക്കലും ഒരു വ്യാജമായ കലീജ് ടൈംസ് കണ്ടിട്ടില്ല.
Everyone is genuine.
എല്ലാം യഥാർത്ഥമായ ഉള്ളത് തന്നെയാണ്.
Things don't have much value.
കാരണം ഇതിന് വലിയ വലിയ വിലയില്ല.
When you get a $100 note, that you got to be careful, is that counterfeit or not?
എന്നാൽ ഒരു $100 നോട്ട് കിട്ടുമ്പോൾ അതിനെ സൂക്ഷിക്കണം, അത് വ്യാജമായതാണോ ശരിയായതാണോ. എന്തുകൊണ്ടാണ്?
That is valuable.
കാരണം അത് വിലയേറിയതായ സാധനമാണ്.
Valueless things nobody counterfeits.
വില കുറഞ്ഞതായ സാധനങ്ങൾക്ക് ആരും വ്യാജമായത് ഉണ്ടാക്കാറില്ല.
Valuable things are always counterfeited.
വിലയേറിയതായ സാധനങ്ങൾക്ക് എപ്പോഴും വ്യാജമായത് ഉണ്ടാക്കുന്നു.
Diamonds are counterfeited.
വിലയേറിയതായ വജ്രങ്ങൾ എപ്പോഴും വ്യാജമായത് ഉണ്ടാക്കുന്നു.
Counterfeit gold.
സ്വർണം എപ്പോഴും വ്യാജമായത് ഉണ്ടാക്കുന്നു.
Counterfeit pearls.
വ്യാജമായ മുത്തുകൾ ഉണ്ടാക്കുന്നു.
Why? Because those are valuable.
എന്തുകൊണ്ടാണ്? അതൊക്കെയും വിലയേറിയതാണ്.
And the Holy Spirit is also counterfeited because it's very valuable.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അതുപോലെ വ്യാജമായിട്ടുണ്ടാകുന്നു. കാരണം അത് വളരെ വിലയേറിയതാണ്.
He is more valuable than gold and diamonds and everything.
വജ്രത്തെക്കാളും സ്വർണത്തെക്കാളും എല്ലാത്തിനേക്കാളും ഏറ്റവും വിലയേറിയതാണ്.
There are a lot of people going around the world speaking about experiences of the Holy Spirit.
അതുകൊണ്ട് ലോകം മുഴുവൻ ഓടി നടന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങൾ എന്നുകൊണ്ട് പറയുന്ന അനേകരെ ഇന്ന് കാണുവാനായിട്ട് കഴിയും.
How will you know whether this experience is a real experience or a counterfeit?
ഈ അനുഭവങ്ങൾ യഥാർത്ഥമായതാണോ വ്യാജമായതാണോ എന്ന് നിങ്ങൾ എങ്ങനെ അറിയും?
I'll give you one simple test.
ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായ ഒരു ടെസ്റ്റ് തരാം.
Ask yourself, what is his name?
നിങ്ങളെ ചോദിക്കുക, എന്താണ് അതിന്റെ പേര്?
What is his name?
അവന്റെ പേരെന്താണ്?
What is it?
എന്താണ്?
Holy Spirit.
പരിശുദ്ധ ആത്മാവ്.
Then you get the answer.
നിങ്ങൾക്ക് ഉത്തരവ് ലഭിച്ചു.
If it's an experience of the Holy Spirit, what should you get?
അത് ആ പരിശുദ്ധ ആത്മാവിന്റെ ഒരു അനുഭവമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം?
Holiness.
പരിശുദ്ധി കിട്ടണം.
You don't get that.
നിങ്ങൾക്ക് ആ വിശുദ്ധി കിട്ടുന്നില്ല എങ്കിൽ.
You get some emotion.
നിങ്ങൾക്ക് ഇതിന്റെ വികാരങ്ങളാണ് കിട്ടുന്നത്.
Shaking.
ചില കുലുക്കങ്ങളാണ് കിട്ടുന്നതെങ്കിൽ.
Name is not shaking spirit and emotional spirit. His name is Holy Spirit.
അതിന്റെ പേര് വികാരത്തിന്റെ ആത്മാവെന്നോ കുലുക്കുന്ന ആത്മാവെന്നോ അല്ല.
ഇറ്റ് സോ സിമ്പിൾ ആൻഡ് യെറ്റ് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്.
അത് വളരെ ലളിതമായ കാര്യമാണ്, എന്നാലും അനേകർക്കും മനസ്സിലാകുന്നില്ല.
The Holy Spirit will come to make Christ first in your life.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് നിർത്തുവാനാണ്.
People do not want that.
മനുഷ്യർക്ക് ആർക്കും അത് ആവശ്യമില്ല.
That's why they choose some cheap counterfeit where they deceive themselves.
അതുകൊണ്ടാണ് അവർ ചില താഴ്ന്ന തരം വ്യാജമായ അനുഭവങ്ങൾക്ക് വേണ്ടി പോകുന്നത്. അത് അവരെ പൂർണ്ണമായിട്ടും വഞ്ചിക്കുന്നു.
I can only give you God's word. I cannot change your life.
എനിക്ക് നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം പറഞ്ഞു തരുവാനേ കഴിയത്തുള്ളൂ. നിങ്ങളുടെ ജീവിതം മാറ്റുവാനായിട്ട് കഴിയത്തില്ല.
You have to make a choice whether you want to make Jesus Christ first in your life or live the same old way you have lived up until today.
നിങ്ങൾക്ക് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ട് യേശു കർത്താവിനെ ഒന്നാമതായിട്ട് നിർത്തണമോ അതോ ഇന്നുവരെയും ജീവിച്ചിരുന്നത് പോലെ തന്നെ ജീവിച്ച് മുന്നോട്ട് പോകണമോ?
What I want to tell you is what other preachers won't tell you.
ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റുള്ള പ്രാസംഗികരാരും നിങ്ങളോട് പറയുകയില്ല.
If you don't make Jesus Christ first in your life, he will not live in your life.
നിങ്ങൾ യേശു കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് നിർത്തുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവ് ഉണ്ടായിരിക്കില്ല.
If you think Christ is living in your life, you are fooling yourself.
നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവ് ഉണ്ട് എന്ന്, അത് നിങ്ങൾ നിങ്ങളെ തന്നെ പോഷണാക്കി മാറ്റുകയാണ്.
Even the Sheikh of Qatar will not come and take a corner in your house. He wants first place.
ഈ ഖത്തറിലെ അമീർ പോലും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭവനത്തിന്റെ ഒരു മൂല എടുക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. ഒരു പ്രധാന സ്ഥാനം.
What about the King of Kings?
രാജാവിന്റെ കാര്യം എങ്ങനെയാണ്?
You think you can put him in one corner in your life or in your house and he will come? He will not come.
നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു മൂലയിൽ ഇരുത്തിയിട്ട് അവൻ ഇരുത്തിയാൽ അവൻ വരുമെന്ന്?
No, if you don't give him first place in your life, first place in your home, don't think he's in your home. You got religion in your home but not Jesus Christ.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ ഒന്നാമത്തെ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ കർത്താവ് കടന്നു വരികയില്ല. നിങ്ങൾക്ക് ഒരു മതപരമായ ജീവിതം നയിക്കുവാനായിട്ട് കഴിയില്ല.
A lot of Christians don't have Christ in their life. They've got Christian religion.
അനേക വിശ്വാസികൾക്ക് അവർ അനേക ക്രിസ്ത്യാനികൾക്ക് അവരുടെ ജീവിതത്തിൽ യേശുവില്ല. അവർ ക്രിസ്തീയ മതം അവരോട് കൂടെയുണ്ട്.
A lot of Christian homes, they don't have Christ. They've got Bible, singing, Christian religion, that's all.
അനേക ക്രിസ്ത്യാനികൾക്ക് അവരുടെ ഭവനത്തിൽ യേശുവില്ല. അവരുടെ ഭവനത്തിൽ ബൈബിൾ ഉണ്ട്, പാട്ടുണ്ട്, അവർ
ആരാധനയുണ്ട്.
എന്തുകൊണ്ടാണ്?
Only one reason.
ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ.
Do not want Jesus Christ to be the head. in their life and in their home.
അവരുടെ ജീവിതത്തിനും അവരുടെ ഭവനത്തിനും യേശു കർത്താവിനെ അവരുടെ നാഥനായിട്ട് അവർക്ക് ആവശ്യമില്ല.
They want to do what they like.
അവർക്ക് ആവശ്യം ഉള്ളതായ കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കണം.
They want to live as they like.
അവരെ അവർ ആവശ്യമുള്ളതുപോലെ ജീവിക്കണം.
They want to spend their days as they like.
അവരുടെ ദിവസങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണം.
They want to spend their money as they like.
അവരുടെ പണം അവരുടെ ഇഷ്ടം പോലെ അവർക്ക് ചിലവഴിക്കണം.
They also want Jesus.
അവർക്ക് യേശുവിനെയും വേണം.
I'm sorry, he will not come.
എനിക്ക് ദയവായി ക്ഷമിക്കുക, അവൻ അങ്ങനെ നിങ്ങളുടെ ഭവനത്തിലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല.
He is the king of kings. He will not come just to take one corner in your life.
അവൻ രാജാതി രാജാവാണ്. അവൻ ഒരു മൂല തീരിക്കുവാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ല.
Give him first place.
അവൻ ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുക.
He will come immediately.
അവൻ അപ്പോൾ തന്നെ കടന്നു വരും.
Then you'll have a genuine experience of the Holy Spirit.
അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥമായ പരിശുദ്ധാത്മാവിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും.
And like Jesus said very often after he preached.
യേശു കർത്താവ് പഠിപ്പിച്ചിട്ട് സാധാരണയായി പറഞ്ഞതുപോലെ
I say the same thing.
ഞാൻ അതേ കാര്യം തന്നെ നിങ്ങളോടും പറയുന്നു.
He who has ears to hear, let him hear.
ചെവിയുള്ളവൻ കേൾക്കട്ടെ.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
While our heads are bowed in prayer,
പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കിയിരിക്കുമ്പോൾ
I want you to think about what you heard this evening.
നിങ്ങൾ കേട്ടതായ കാര്യങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
You have come to a turning point in the road. You go to either turn to the left or the right.
നിങ്ങൾ ഒരു റോഡിന്റെ അത് രണ്ടായി തിരിയുന്നതായ പോയിന്റിൽ നിങ്ങൾ വന്നിരിക്കുകയാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ഇടത്തോട്ട് തിരിയണം, അല്ലെങ്കിൽ വലത്തോട്ട് തിരിയണം.
You can either make Jesus Christ Lord of your life from now on or continue with the same old dead religion that you've had so far.
ഇതുവരെയും നിങ്ങൾക്കുണ്ടായിരുന്നതായ അതേ മരിച്ചതായ മതത്തിന്റെ അനുഭവത്തിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ജീവിക്കാം, അല്ല എങ്കിൽ യേശു കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമത്തെ സ്ഥാനം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം.
The Holy Spirit invites you, but he'll never force you.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുന്നു, എന്നാൽ അവൻ നിങ്ങളുടെ മേലെ ബലം പ്രയോഗിക്കുന്നില്ല.
All I say is don't play the fool with God because it's dangerous.
ഞാൻ ആകെ പറയുന്നത് ദൈവത്തെ നിങ്ങൾ പോഷണാക്കാൻ ശ്രമിക്കരുത്, അത് ഏറ്റവും അപകടകരമായ കാര്യമാണ്.
Make him first in your life or say, Lord, I don't want you. You have to make a choice of one of the two.
ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുക, അല്ലെങ്കിൽ പറയുക ദൈവമേ നിന്നെ എനിക്ക് വേണ്ട എന്ന്.
You cannot say, I'll give you second place.
നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയത്തില്ല, ഞാൻ നിനക്ക് രണ്ടാമത്തെ സ്ഥാനം തരാം.
You don't give Jesus Christ first place in your life. What you're actually saying is, I don't want Christ in my life.
യേശു കർത്താവിന് നിങ്ങൾ ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ യഥാർത്ഥമായി പറയുന്നത് എനിക്ക് യേശുവിനെ ആവശ്യമില്ല എന്ന് തന്നെയാണ്.
He is no ordinary person. He is King of Kings and Lord of Lords.
അവൻ ഒരു സാധാരണ മനുഷ്യനല്ല, അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്.
He is not asking you for a favor.
അവൻ നിങ്ങളോട് നിങ്ങളുടെ ഒരു സഹായം ചോദിക്കുകയല്ല ചെയ്യുന്നത്.
Saying you're a thief, come back and return to God what belongs to God in the first place.
അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരു കള്ളനാണ്, നിങ്ങൾ കർത്താവിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് കർത്താവിന് അവകാശമായിരിക്കുന്ന കർത്താവിന് കൊടുക്കുവാനാണ്.
May God help you to repent.
ദൈവം മാനസാന്തരപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
Time is short.
സമയം വളരെ ചുരുക്കമാണ്.
You keep postponing it, it may be too late one day.
നിങ്ങൾ നീട്ടി നീട്ടി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ദിവസം അത് വളരെയധികം താമസിച്ചു
പോയിരിക്കും.
ഇന്നത്തെ അടയാളങ്ങൾ
decide today.
ഇന്നത്തെ
you must make your decision today.
നിങ്ങളുടെ തീരുമാനം നിങ്ങൾ ഇത് തന്നെ എടുക്കണം.
So that you can live the rest of your life as God intended you to live.
ഗുണമുള്ളതായ നിങ്ങളുടെ ജീവിതത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് കഴിയും.
Heavenly Father,
സ്വർഗീയ പിതാവേ,
you know the hearts of everybody bowed here.
കർത്താവേ, ഇവിടെ തലവണക്കിയിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളെ നീ അറിയുന്നു.
We pray that the devil will not fool them anymore.
കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിശാച് അവരെ ഇനിമേൽ വഞ്ചിക്കുവാനിടയായി തീരരുത്.
Help them to have wisdom to make the right decision.
നല്ലൊരു തീരുമാനമെടുക്കുവാനുള്ളതായ സ്വർഗത്തിലെ ജ്ഞാനം അവർക്ക് കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
In Jesus' name.
യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നു.